Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. മുഖാമുഖവും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. വിശ്വാസവർഷ ആചരണത്തോടനുബന്ധിച്ച് വൈദിക വിദ്യാർത്ഥികളുടെയും സന്യാസാർത്ഥിനികളുടെയും മഹാസംഗമം റോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. നവസുവിശേഷവൽക്കരണത്തിനുവേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജൂലൈ 4 മുതൽ 7 വരെ നടക്കുന്ന ഈ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവവിളി സ്വീകരിച്ചവരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട ചില അഭിമുഖ സംഭാഷണങ്ങൾ നമുക്ക് ശ്രവിക്കാം. വിശ്വാസവർഷാചരണത്തിന് തുടക്കം കുറിച്ചത് നവസുവിശേഷവൽക്കരണത്തെ സംബന്ധിച്ച സിനഡ് സമ്മേളനത്തിനിടയിലായിരുന്നു. സിനഡിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധികളിലെ ഏക വനിത പൂനെ ജ്ഞാനദീപ വിദ്യാപീഠത്തിലെ ദൈവശാസ്ത്ര അധ്യാപികയും അസംഷൻ സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ ഡോക്ടർ രേഖ ചേനാത്താണ്. സന്യസ്ത ജീവിതത്തെയും പരിശീലനത്തെയും കുറിച്ച് ഡോക്ടർ രേഖ ചേനാത്ത് വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കളോട് തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്നു.
സമർപ്പിത ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ജീവിതമാണ്. ദൈവത്തിന് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും നമ്മളെ മുഴുവനായി കൊടുക്കുന്ന ഒരു അനുഭവം. നമ്മൾ മുഴുവനായി മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു an experience of fulfillment in the sense of a deep experience of God. നമ്മൾ വളരെ സന്തോഷം നിറഞ്ഞ് സമാധാനം നിറഞ്ഞ ജീവിതം. ബുദ്ധിമുട്ടില്ലെന്നല്ല, ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ദൗത്യമാണ്, ഞാൻ ദൈവവുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. അങ്ങനെ അങ്ങ് ചെയ്യുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള ശക്തിയും കഴിവും ദൈവം തരും. ദൈവവിളി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ധനമല്ല. അതായത് ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ കൂടെ ജീവിതം മുഴുവൻ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു വിളിയാണത്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഈ ജീവിതം വി ഹാവ് ടു ലിവ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദിസ് ഇൻ മലയാളം. വി ഹാവ് ടു ഗ്രാജുവലി ബിക്കം റിലീജിയസ് കോൺസെക്രേറ്റഡ് പേഴ്സൺസ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടുണ്ടാവുന്നില്ല. അപ്പം എല്ലാ ദിവസവും വായിക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. ഓരോ ഡിഫിക്കൾട്ട് മൊമെൻ്റ് വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പം അതിനുമായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. ഇപ്പം ഇന്ന് ഞാൻ സന്തോഷമാണ്, സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു, അതുകൊണ്ട് നാളെ സന്തോഷവതിയായി ജീവിക്കണം എന്നില്ല. അത് നമ്മുടെ സമർപ്പിത ജീവിതത്തിൽ മാത്രമല്ല, ഏത് ജീവിതത്തിലാണെങ്കിലും. എൻ്റെ നമ്മളുടെ മരണം വരെയുള്ള ഒരു നിരന്തരമായ ഒരു യാത്രയാണ് സമർപ്പിത ജീവിതം. സുപ്പീരിയേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മറ്റുള്ളവർക്ക് ജീവിതവും ആൻഡ് മറ്റുള്ളവരുടെ ജീവിതത്തെ ബെറ്ററാക്കി കൊടുക്കുക, കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാനും മറ്റുള്ളവരെ വളർത്തിക്കൊണ്ടു വരാനുമുള്ള ഒരു ദൗത്യമാണ് സുപ്പീരിയേഴ്സിനുള്ളത്. പിന്നെ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് ഓരോ സിസ്റ്ററും ഷീസ് ഓൾസോ റെസ്പോൺസിബിൾ. ഉത്തരവാദിത്തം, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്തം ഓരോ സിസ്റ്ററും എടുക്കണമെന്നുള്ളത്. അതല്ലെങ്കിൽ അവർക്ക് നമ്മൾ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്തം എടുക്കാനുള്ള ചാൻസ് കൊടുക്കാതെ വരികയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ സുപ്പീരിയേഴ്സ് തീരുമാനമെടുത്താൽ. അതുകൊണ്ട് ഞാനെപ്പോഴും സിസ്റ്റേഴ്സിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ആൻഡ് ഐ വാണ്ട് ദം ടു ഗ്രോ ഇൻ ദാറ്റ് റെസ്പോൺസിബിലിറ്റി. സമർപ്പിത ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിശ്വാസം, അത് നമ്മുടെ കഴിവോ ഗുണവിശേഷങ്ങൾ കൊണ്ടോ അല്ല. എന്നാൽ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തത് അവിടുത്തെ ദൗത്യത്തിനായി അയക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ബോധ്യമുണ്ടാവുമ്പോൾ നാം ഏറ്റെടുക്കുന്ന നമ്മുടെ എല്ലാ ദൗത്യവും ദൈവത്തിൻ്റേത് മാത്രമാണെന്ന തിരിച്ചറിവോടെ എല്ലാ പ്രതിസന്ധികളെയും ദൈവകൃപയാൽ തരണം ചെയ്ത് മുന്നേറാൻ നമുക്ക് സാധിക്കും. ഐ തിങ്ക് വെൻ വി ആർ റിയലി ഇൻ പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് ദിസ് ലൈഫ് വി എൻജോയ് ദിസ് ലൈഫ് ആൻഡ് വി ഫൈൻഡ് ലൈഫ് ഇൻ അബൻഡൻസ് ഇൻ കോൺസെക്രേറ്റഡ് ലൈഫ്.
ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ ബെർഗോളിയോ ഈശ്വസഭാംഗമാണെന്ന് നമുക്കറിയാം. അർജന്റീനയിലെ ബോയനസ് ഐറസ് അതിരൂപതയുടെ മെത്രാനായി നിയമിതനാകുന്നതിനു മുൻപ് അദ്ദേഹം ഈശ്വസഭാ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും സന്യാസാർത്ഥികളുടെ പരിശീലകനുമായിരുന്നു. ഫാദർ ബെർഗോളിയോ വൈദിക വിദ്യാർത്ഥികൾക്ക് നൽകിയ പരിശീലനത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴിൽ പരിശീലനം നേടിയ ഈശോസഭ വൈദികൻ ഫാദർ ഗുലിയർമോ ഓർത്തിസാണ്. ഇപ്പോൾ വത്തിക്കാൻ റേഡിയോയുടെ സ്പാനിഷ് വിഭാഗം മേധാവിയായി സേവനം ചെയ്യുന്ന അദ്ദേഹം ഫാദർ ബെർഗോളിയോയുടെ കീഴിൽ തന്റെ വൈദിക പരിശീലന കാലം എങ്ങനെയായിരുന്നുവെന്ന് അനുസ്മരിക്കുന്നു.
Io sono argentino e quando sono entrato alla compagnia di Gesù, sono gesuita, lui era il provinciale.
ഞാൻ അർജന്റീനക്കാരനാണ്. ഞാൻ ഈശോസഭയിൽ ചേരുന്ന സമയത്ത് ഫാദർ ബെർഗോളിയോ ഞങ്ങളുടെ പ്രൊവിൻഷ്യലായിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈശോസഭയിൽ ചേരുന്നത്. 1979 കൊളേജോ മാസിമോയിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പരിശീലകനും സുപ്പീരിയറുമായിരുന്നു. തീർച്ചയായും അദ്ദേഹം ഞങ്ങൾക്കെല്ലാവർക്കും സമീപസ്ഥനും ഞങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിരുന്നു. എപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. എന്നെ ആഴത്തിൽ സ്പർശിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. കൊളേജോ മാസിമോയുടെ റെക്ടറായിരുന്നതോടൊപ്പം അദ്ദേഹം അവിടെയുള്ള ഇടവകപ്പള്ളിയുടെ വികാരി കൂടിയായിരുന്നു. ആ ഇടവകയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിർധനരായിരുന്നു. അവരുടെ ഇടയിൽ അദ്ദേഹം നടത്തിയ അജപാലന ശുശ്രൂഷ എന്നെ ഏറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയായിരുന്നു. ജനങ്ങളെ തേടി തെരുവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ജനങ്ങളെ തേടി ഇറങ്ങുക, അവർക്കൊപ്പമായിരിക്കുക, നിർധനരും സാധുക്കളുമായ അവരെ സഹായിക്കുക, അതായിരുന്നു അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ രോഗികൾക്കിടയിലും കുട്ടികൾക്കൊപ്പവും കുടുംബങ്ങളിലും ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷ ചെയ്തു. കൊളേജോ മാസിമോയിലെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾക്കൊപ്പം തന്നെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ജനങ്ങൾക്കൊപ്പമായിരുന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം ഞങ്ങളെ അയക്കുമായിരുന്നു. ജനങ്ങൾക്കൊപ്പം ജീവിച്ച ആ അനുഭവം ഞങ്ങൾക്കേറെ ഹൃദയസ്പർശിയായിരുന്നു. ആളുകളോടൊപ്പമായിരിക്കുന്ന ഈ ജീവിതശൈലി അദ്ദേഹം ബ്യോനസൈറസിലെ മെത്രാപൊലീത്തയുടെ തിരക്കുപിടിച്ച ജീവിതത്തിലും കൈവിട്ടില്ല. ഒരു സാധാരണക്കാരനെ പോലെ ജനത്തെ അന്വേഷിച്ച് അദ്ദേഹം തെരുവുകളിൽ ഇറങ്ങി നടക്കുമായിരുന്നു. ചില വൈകുന്നേരങ്ങളിൽ രൂപതാ വൈദികരെ സന്ദർശിക്കാൻ പോകും. അജപാലന ശുശ്രൂഷ കഴിഞ്ഞ് ക്ഷീണിതരായി മടങ്ങുന്ന വൈദികൻ കാണുക തനിക്കുവേണ്ടി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന മെത്രാനെയാണ്. രോഗബാധിതരായ വൈദികരെ ശുശ്രൂഷിക്കാൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരിക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. അത്രമേൽ സ്നേഹസമ്പന്നനാണ് അദ്ദേഹം. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ദർശനമുള്ള വ്യക്തി. തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് വിലയിരുത്തി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് വലിയ കഴിവുണ്ട്.
Penso che ha una grande capacità di condurre. Lui è un guida.
നല്ലൊരു മാർഗദർശി.
È un guida.
ഫാദർ ബെർഗോളിയോ തനിക്ക് നൽകിയ വൈദിക പരിശീലനത്തെക്കുറിച്ച് ഫാദർ ഗുലിയൽമോ ഓർത്തിസ് പങ്കുവച്ച അനുഭവങ്ങളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. ഇനി കേരള സാഹചര്യത്തിൽ സന്യസ്ത പരിശീലനവുമായി ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് വിവിധ സന്യസ്ത സഭകളുടെ മദർ സുപ്പീരിയർമാർ വത്തിക്കാൻ റേഡിയോയ്ക്ക് അനുവദിച്ച അഭിമുഖ സംഭാഷണങ്ങൾ നമുക്ക് കേൾക്കാം. ദൈവവിളി സ്വീകരിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് നല്ല പരിശീലനം ലഭിക്കുകയെന്നതും. ഈ പരിശീലനം സ്വഭവനങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് CSC സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ ആശ അന്തിക്കാട്ട് അഭിപ്രായപ്പെടുന്നത്.
ഈ സന്യാസിനി ഏറ്റവും അത്യാവശ്യമുള്ളത് നല്ല വിശ്വാസമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കണം ഈ സന്യാസം സ്വീകരിക്കേണ്ടത്. അവർക്ക് നല്ല മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ത്യാഗങ്ങൾ അനുഭവിക്കാനും അത് സ്വീകരിക്കുവാനുള്ള വലിയൊരു മനസ്സ് അതുണ്ടായിരിക്കണം. അല്ലെങ്കിൽ സുഖിക്കാനോ അല്ലെങ്കിൽ സുഖജീവിതം നയിക്കാനോ ഒരു പ്രൊഫഷൻ അത് അതായത് അതിനുവേണ്ടി പഠിച്ച് ആ ഒരു പ്രൊഫഷൻ നടത്തി അത് സുഖമായിട്ട് ജീവിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ്റിൽ വന്നാൽ അവർക്ക് ദുരന്ത അനുഭവമായിരിക്കും. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, സഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, എന്നെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മഠത്തിൽ ചേരുകയാണെങ്കിൽ എത്ര ചെറിയ വയസ്സായാലും വലിയ വയസ്സായാലും ആ മോട്ടിവേഷനാണ് പ്രധാനം. ഇനി രൂപീകരണ കാലഘട്ടത്തിൽ നമുക്ക് വീടുകളിൽ നിന്ന് ഒരു വ്യക്തി വരുമ്പോൾ എല്ലാം ഒരു ഭൂരിഭാഗം ഫോർമേഷൻ വീടുകളിൽ കഴിയും. വളരെ കുറച്ചേ നമുക്കവരെ രൂപീകരിക്കാൻ പറ്റുള്ളൂ മഠത്തിൽ വന്നു കഴിഞ്ഞാൽ. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവർക്ക് ഇതാണെന്നുള്ള ചില ബോധ്യങ്ങളിലേക്ക് അവരെ വളർത്താമെന്നല്ലാതെ അവരെ മുഴുവനും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല. ശരിക്കും നല്ല സന്യാസിനികൾ നല്ല കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നാണ് യഥാർത്ഥ രൂപീകരണം ഉണ്ടാവേണ്ടത്. ഒരു 90% വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് വളർത്തിയെടുക്കുകയാണ് നമ്മൾ സന്യാസ സമൂഹത്തിൽ വരുമ്പോൾ 5-10 വർഷങ്ങളുടെ രൂപീകരണ പ്രക്രിയ കൊണ്ട് സാധ്യതമാക്കുന്നത്.
സന്യസ്ത ജീവിതമല്ല തൻ്റെ ദൈവവിളിയെന്ന് തിരിച്ചറിയുന്ന അർത്ഥിക്ക് അഥവാ അർത്ഥിനിക്ക് ആന്തരിക മുറിവുകളേൽക്കാതെ സ്വതന്ത്രമായി സമൂഹത്തിലേക്ക് തിരികെ പ്രവേശിക്കുവാനുള്ള സാഹചര്യം അനിവാര്യമാണെന്നും സന്യസ്ത മേലധികാരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഒരാൺകുട്ടിക്ക് അത്ര വിഷമം തോന്നുന്നില്ല. പെൺകുട്ടിക്ക് ഇന്നും തിരിച്ചില്ല എന്ന് പറയുന്നത് കുടുംബത്തിന് തന്നെയും വീട്ടുകാരിപ്പം ഒരു വിഷമമില്ലാതെ, മോളെ നിനക്ക് പറ്റുന്നില്ലേ പോരൂ, അല്ലെ ഈ വാതിൽ എന്നും നിനക്കായിട്ട് തുറന്നു കിടക്കുന്നുണ്ട് എന്ന് ധൈര്യം പകർന്നാൽ അവർക്ക് പറ്റുന്നില്ലെന്ന് തോന്നിയാൽ പോകാൻ തോന്നും. അല്ലാതെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ടല്ല, നമ്മൾ ആർക്കെങ്കിലും പറ്റുന്നില്ല എന്നുള്ള ഡിസൈൻമെൻറ്റിൽ എത്തിയാൽ ഏത് തരത്തിൽ വേണേലും സഹായിച്ച് അവർക്ക് വേണേൽ പഠിക്കാനുള്ള സാധ്യതകൾ കൊടുത്തോ, അല്ലെ അവരെ ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണേ നമ്മളത് മനസ്സിലാക്കിയാൽ, ഒരു ജനറൽ നോമായിട്ടല്ല എന്നാലും ഹെൽപ്പ് ചെയ്ത് അവർ പോകാൻ തന്നെ എൻകറേജ് ചെയ്യുന്ന, പക്ഷെ വീട്ടുകാർ വെൽക്കം ചെയ്യുന്ന സൊസൈറ്റിക്ക് ഇതേക്കുറിച്ചൊരു സ്റ്റിഗ്മ ഉണ്ട്. അത് മാറിയാലാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഈ സ്വാതന്ത്ര്യം, ഈ ഡിസൈൻമെൻറ്റ് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്.
യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ കേരളത്തിലും ദൈവവിളികളുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ദൈവവിളി സ്വീകരിക്കുന്നവരുടെ കുറവും സന്യാസാർത്ഥിനികളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ബെദനി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ബെഞ്ചമിൻ പഠിപ്പുരയ്ക്കലും CMC സന്യാസിനി സഭയുടെ മദർ ജനറൽ സിസ്റ്റർ സാങ്ക്ട കോലത്തും നമ്മോട് പങ്കുവയ്ക്കുന്നു.
ദൈവവിളിയുടെ കുറവ്, ആ കുറവിൻ്റെ ഒരു കാരണം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കുറവ്. പിന്നെ കുഞ്ഞുങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഒന്നുള്ളതും മഠത്തിൽ വരുന്നുണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല.
ഇങ്ങനെ ദൈവവിളികൾ കുറഞ്ഞു വരുന്നുണ്ട്. രണ്ടാമത് ഉള്ള ദൈവവിളികൾ തന്നെ നല്ല മോട്ടിവേഷൻ ആണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം കുടുംബങ്ങളിൽ ഇന്ന് വിശ്വാസം കുറഞ്ഞിരിക്കുമല്ലേ, അപ്പം അതിനതൊക്കെ ഒരു ശിക്ഷണം അവർക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾക്ക് ഇന്ന് കടന്നു വരുന്ന പല കുട്ടികളും ധാരാളം വൈകാരിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കുടുംബങ്ങളിലും ഇങ്ങനൊരു വെസ്റ്റേൺ കൾച്ചർ പെട്ടെന്ന് കടന്നു വരുന്നതുകൊണ്ട് ആ റിലേഷൻഷിപ്പൊക്കെ കുറഞ്ഞു വരികയാണ്. ഒന്നും രണ്ടും പിള്ളേരും ഉള്ളിലും അവർക്ക് പേരൻസിൽ നിന്നുള്ള വേണ്ടത്ര കെയറും സംരക്ഷണവും സുരക്ഷിതത്വബോധവും കിട്ടാതെ വരുന്നതുകൊണ്ട് വന്നു കഴിയുമ്പോഴും ഇവർ ഈ വൈകാരിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ അവരിന്ന് വരെ ജീവിച്ച ജീവിതശൈലിയും സന്യാസത്തിലെ ജീവിതശൈലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നോർത്ത് അവ ആ ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറുക എന്ന് പറഞ്ഞാലും ശരിയല്ല. കാരണം എന്താണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് വരാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു റെനൺസിയേഷൻ കൾച്ചറുണ്ട്, അത് ഇന്നെവിറ്റബിളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. അത് മനസ്സിലാക്കിയിട്ട് ആ ഉപേക്ഷിക്കലിന് നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ലോകത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് വെച്ചാൽ, പക്ഷേ ഇന്നൊരു വീട്ടിലൊരു പെൺകുട്ടി എന്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, വീടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ തോന്നും. ഇപ്പോൾ ഉദാഹരണമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേരൻസിന് എന്തെങ്കിലും ആവശ്യമെന്ന് പറഞ്ഞാൽ സമൂഹം ഉടനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. ഒരു പെൺകുട്ടിയോട് ഭർത്താവ് പറയുക, വേണ്ട പിള്ളേരുടെ പരീക്ഷയൊക്കെ എടുത്തു വരികയല്ലേ, നീ ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞ് പോകണ്ട. മിക്കവാറും പെൺകുട്ടികളും അങ്ങനെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാമല്ലോ. ഇപ്പോൾ ഏത് ജീവിതത്തിനും ഉണ്ട്, കുടുംബത്തിലും ഉണ്ട് ഇഷ്ടം പോലെ നമ്മളറിയാതെ ജീവിക്കുന്ന കുറേ നിയമങ്ങളെ, അല്ലെ ഒരു ഓർഗനൈസേഷൻ അല്ലെ ഒരു ഫാമിലി ഏതാണേലും കുറച്ച് കാര്യങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുകയും ബോധ്യങ്ങളോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോഴേ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. സുവിശേഷ മൂല്യങ്ങളിൽ, ആത്മീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ലോകത്തിൻ്റെ മൂല്യങ്ങളല്ല ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. അപ്പം അത് ജീവിക്കാനായിട്ട് ഈശോയുമായിട്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ആഴപ്പെടേണ്ടതുണ്ട്. ആ വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെടുകയും പിന്നെ നമ്മുടെ സമൂഹ ജീവിതവും മൃതങ്ങളും ഒക്കെ ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ വീക്ഷണം ഒത്തിരി ആവശ്യമാണ്. റിലിജിയസ് ലൈഫ് ഈസ് എ മിസ്റ്ററി.
വിശ്വാസവർഷ ആചരണത്തോടനുബന്ധിച്ച് വൈദിക വിദ്യാർത്ഥികളുടെയും സന്യാസാർത്ഥിനികളുടെയും മഹാസംഗമം റോമിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ ദൈവവിളി സ്വീകരിച്ചവരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട ചില അഭിമുഖ സംഭാഷണങ്ങളാണ് ഈ ആഴ്ചയിലെ മുഖാമുഖം പരിപാടിയിൽ നാം ശ്രവിച്ചത്.